You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം റിയ ഇഷ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. റിയ, മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഒരേ ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയാണ് റിയ. റിയയ്ക്ക് മാത്രമായി കോളേജ് അധികൃതർ ഒരു ടോയ്ലറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയും വലിയൊരു നടപടി കോളേജ് സ്വീകരിക്കാൻ ഇടയായത് എങ്ങനെയാണ്?
മാം, ഞാൻ ഒരുപാട് ലക്ഷ്യത്തോടു കൂടിയാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ചേർന്നത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ രണ്ട് സീറ്റുകളിലും എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും അലോട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. കോളേജിൽ ചെല്ലുമ്പോൾ പോലും ആർക്കും അവിടുത്തെ ടീച്ചേഴ്സിന് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് ചോദിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ചോദിച്ചിട്ട് അവരാണ് പറഞ്ഞത് ഇങ്ങനെ എടുത്തോളാം പറഞ്ഞത്, അഡ്മിഷൻ എടുത്തോളാം പറഞ്ഞത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ 31st ഞാൻ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. എങ്കിൽ പോലും ലാസ്റ്റ് ഡേ ആയിരുന്നു. ലാസ്റ്റ് ഡേയില് എന്റെ എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്താണ് കളക്ടറെ ലെറ്റർ തന്നിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നത്. അങ്ങനെയാണ് അഡ്മിഷൻ തന്നത്. അപ്പം എന്താ, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആരും പഠിക്കുന്നില്ല എവിടെയെന്നും, പിന്നെ ഭാവി ട്രാൻസ്ജെൻഡേഴ്സിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ധാരണയിലും കൂടെ ആയിരുന്നു. കാരണം ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്ത് തന്നെ നേടിയെടുക്കുമ്പോൾ അതിന് വാല്യൂ ഉണ്ട്. അപ്പം ടോയ്ലറ്റിന്റെ കാര്യമാണെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് സ്ത്രീക്കും പുരുഷനും തുല്യത വേണം എന്ന് പറയല്ലാതെ, തുല്യത വേണം എന്ന് പറഞ്ഞിട്ടും നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റ് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അല്ലാതെ സ്ത്രീക്കും പുരുഷനും ഒരേ ടോയ്ലറ്റ് അല്ല കേരളത്തിൽ നമ്മൾ ആരും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ തുല്യത ഇല്ലാണ്ടിരിക്കും എന്നൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്തായാലും ഇനി ഭാവി വരുന്ന തലമുറകൾക്ക് ഒരു ടോയ്ലറ്റിന്റെ അസൗകര്യം ഉണ്ടാവരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾക്കും കാര്യമായിട്ട് നല്ലൊരു ലെവലിൽ വന്ന് പഠിച്ചു പോകാൻ പറ്റണം ഇത് വരുന്ന തലമുറകൾക്ക്. അപ്പൊ എനിക്ക് തോന്നി, ഞാനപ്പം ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സംസാരിച്ചു, നേരെ കൊണ്ടു കൊടുത്തു, ഞങ്ങൾ അപേക്ഷ കൊണ്ടു കൊടുത്തു. അപ്പൊ തന്നെ അവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാരും. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ടോയ്ലറ്റിന്റെ ഒരു ആവശ്യം നേടിയെടുക്കണമെന്നുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ടോയ്ലറ്റ് മലപ്പുറത്ത് വന്നു.
ഓക്കേ, അത് കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് ഇപ്പൊ മലപ്പുറത്ത് വന്നിരിക്കുന്നത്.
അതെ അതെ അതെ, ഒരുപാട് നാളായി ടോയ്ലറ്റ് വേണ്ടി പറയുന്നത്, പക്ഷെ അപ്പം നമുക്ക് അധികൃതർ തരുകയും ചെയ്തു.
ഓക്കേ ഓക്കേ, കോളേജിൽ അഡ്മിഷനായി ചെന്നപ്പോ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു?
അല്ല, അഡ്മിഷനായിട്ട് ചെന്നപ്പോ സമർപ്പിച്ചില്ല. കാരണം വെച്ചാൽ നമുക്ക് അപ്പം അന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ ചെല്ലുമ്പം എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യരുത് എനിക്ക് തോന്നി. അത് ചെറിയൾക്ക് ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10 കുട്ടികളും നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുട്ടികളായിരിക്കും. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വെച്ചിട്ട് എനിക്ക് സ്വയം മനസ്സിൽ തോന്നി, അങ്ങനെയല്ല, ഇതെന്തായാലും വേണം, സെപ്പറേറ്റ് ഒരു ബാത്റൂം എന്തായാലും നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോ അങ്ങനെ ചോദിച്ചതാണ്.
ആരോടാണ് ഇത് അഭ്യർത്ഥിച്ചത്? കോളേജ് പ്രിൻസിപ്പലിനോടാണോ?
പ്രിൻസിപ്പലിനോട്. നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം നമ്മൾ
ഇതിപ്പം മറ്റുള്ള ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കുട്ടികളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടോ റിയയ്ക്ക്?
എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇതുവരെ നേരിടും. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് എന്നോട്, കാരണം ഞാൻ നന്നായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ എന്നോട്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഒരു ചെറിയൊരു ഇത് പോലും അവർക്കൊരു ഫീല് ചെയ്യരുത്, നമ്മള് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചു.
ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പം കോളേജ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു റിയയുടെ ഒരു റിയാക്ഷൻ, ഒരു പ്രതികരണം?
ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ അറിയുന്നത് ആർക്കും ഒരു ഭയങ്കര സന്തോഷമല്ലേ? അപ്പൊ ആ സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, അവരുടെ മക്കള്, അവരുടെ പാരമ്പര്യം നിലനിർത്തുക, അങ്ങനെ അവർക്ക് ഒരു കുടുംബ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ചിന്തയാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതെന്തായാലും എനിക്കൊരു പെൺകുട്ടിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആളാണ് ഞാൻ. അപ്പൊ ഒരു കുട്ടിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ 100 കഴിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം കോളേജ് എന്നെ ഓർക്കും, അവിടുത്തെ സമിതികൾ എന്റെ കഥകൾ പറയും. കാരണം ഒരു ഇന്ന ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഇവിടെ പഠിച്ചത്, അതേപോലെ കേരളത്തിലെ ഫസ്റ്റ് ടോയ്ലറ്റ് ഉണ്ടാക്കി, അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഞാൻ ചരിത്രം കുറിച്ച് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയല്ലേ.
അപ്പൊ
നേടിക്കണ്ടോ എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം.
ഓക്കെ, തീർച്ചയായിട്ടും. ഇതിപ്പം കോളേജ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ മറ്റു വിദ്യാർത്ഥികളുടെയും അല്ലെ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും ഒക്കെ പ്രതികരണം എന്തായിരുന്നു?
അതില്ല, നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് അറിയുമ്പോ തന്നെ ഓരോ പ്രാവശ്യം അഡ്മിഷൻ വേണ്ടിയിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അഡ്മിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ചെല്ലുന്ന സമയത്തൊക്കെ ഓരോരുത്തരും നമ്മൾ ചെല്ലുന്നുള്ളത്, ഞാൻ അതിനു മുമ്പ് കഴിഞ്ഞ വർഷം ജെൻഡർ സെക്സ് ഓറിയന്റേഷൻ അങ്ങനത്തെ ഇതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി ഓൾറെഡി മലപ്പുറത്തും കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ കുട്ടികളൊക്കെ ഏകദേശം എനിക്ക് പരിചയമാണ് നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ തരത്തിലും, അല്ലാണ്ട് അവർക്ക് എല്ലാം അറിയായിരുന്നു. അപ്പൊ നമ്മൾ ചെല്ലുന്നത് പ്രതീക്ഷിച്ച് കുറെ പേരുന്നുണ്ടായിരുന്നു. എന്ന സമയത്ത് നമ്മളെ യൂണിയൻ നമ്മുടെ ഗവൺമെന്റ് വെൽക്കം ചെയ്തിരുന്നു, അതുപോലെ തന്നെ സ്വീകരണം തന്നിരുന്നു, അതുപോലെ തന്നെ എസ് എഫ് ഐക്കാരും തന്നിരുന്നു. അങ്ങനെ ഓരോ പാർട്ടി ബേ ചെയ്തിട്ടൊക്കെ അവര് സ്വീകരണം നമുക്ക് നൽകിയിട്ടായിരുന്നു. പിന്നെ എല്ലാരും നല്ല ഫ്രണ്ട്ലിയാണ്, ഒരു വേറിട്ടൊരു അനുഭവം ഇല്ല അവിടെ.
ഓക്കെ, അപ്പം ഈ ടോയ്ലറ്റ് റിയയ്ക്ക് മാത്രമായി തന്നപ്പോഴും മറ്റുള്ളവരെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്.
ഓക്കെ,
ഇപ്പം കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി കുറച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിനായി ട്രാൻസ്ജെൻഡർ പോളിസി വന്നു 2015, അതുപോലെ തന്നെ ഇപ്പം ട്രാൻസ്ജെൻഡർ സ്കൂള് കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം കൊച്ചി മെട്രോയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി നൽകുന്നുണ്ട്. അപ്പം ഈ ഒരു മാറ്റം പൊതുജനങ്ങളിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ടോ റിയയ്ക്ക്?
തീർച്ചയായിട്ടും മാം, ഞാൻ 2.5 വർഷം മുമ്പ് പെരിന്തൽമണ്ണ വരുമ്പോ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ല. ഈ മഞ്ചേരി കോടതിയിൽ ഞാൻ ജോലിയുടെ ഒരു ആവശ്യത്തിന് ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ ഉണ്ട്, നമുക്ക് ജോലി എന്തെങ്കിലും കൊടുക്കണം, കാരണം അവരെ നിവർത്തിച്ചിട്ടുണ്ട്, അവർ സെക്സ് വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടായിട്ട് ഞാൻ ചെന്ന സമയത്ത് അവിടെ ജഡ്ജ് എന്നോട് ചോദിച്ചു, അയ്യാ ഇവിടെ ഇങ്ങനത്തെ ഒരു ആൾക്കാരില്ല, ഇത് പെരിന്തൽമണ്ണ ഇത് എന്താ പറയാ ബാംഗ്ലൂരിൽ ചെന്നൈയിലൊക്കെ കണ്ടുവരുന്നുള്ളൂ, ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു ആൾക്കാരില്ലാതാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓഗസ്റ്റ് 15 കഴിച്ചപ്പോൾ ഞാൻ 75 ആൾക്കാരെ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് സംഘടിപ്പിച്ച് അവിടെ കാണിച്ചു. അപ്പോഴാണ് അവർ അവിടെ വിടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മാം എന്തായാലും രാവിലെ 10 കോടതിയിൽ വരും, വൈകിട്ട് 5 തിരിച്ചു പോകും, പിന്നെ രാത്രിയിലും അവരുടെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മാം എന്ന് പറഞ്ഞു. അപ്പൊ മലപ്പുറത്താണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരൊക്കെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇതൊക്കെ ഇപ്പൊ ചിലര് പറയാറുണ്ട്, ഇതൊക്കെ ഇപ്പൊ ചെന്നൈനൊക്കെ ഇപ്പൊ ഇവിടേക്കായോ, കുറ്റിയും പറിച്ചു വരാൻ തുടങ്ങിയത്, ഇവിടെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയെന്നല്ലോ, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മളെ ഒരു ഭയങ്കര ഒരു ഇതോട് ഒരുപാട് ഞാൻ, കാരണം മലപ്പുറം ജില്ലയിൽ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. ഇപ്പൊ 2 വേറെ വന്നിട്ടുണ്ട്, ഇപ്പൊ 10 ഒപ്പം എല്ലാവരും തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അതിന്റെ മുൻകൈ എടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു മാറ്റം വരുത്തുക. മറ്റൊക്കെ തീരെ കണ്ടിട്ടുള്ള ഒരു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കോളേജുകളിലും എന്താ പറയാ കുടുംബശ്രീകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ക്ലാസുകൾ എടുത്ത് കുറേ മാറ്റം വരണം. ഇപ്പം ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ളൊരു സംഭവം മാറ്റി ഇപ്പം കുഴപ്പമില്ലാത്ത എല്ലാ ലെവലിലും നമ്മളോട് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇടപെടുക്കാനും ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പം ജനങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 2 വെച്ച് മുമ്പോട്ട് പുറകോട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പം എത്രയോ മാറി.
തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ടോയ്ലറ്റിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലിപ്പോൾ ആദ്യത്തേതാണ് മലപ്പുറം കോളേജിലുള്ള ഈ ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റ് എന്ന് റിയ പറഞ്ഞു. അപ്പം ഇത് മൈസൂർ, ഭോപ്പാൽ, ഒറീസ എന്നിവിടങ്ങളിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമായി ടോയ്ലറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കേരളത്തിൽ ഇല്ലാത്തൊരു അവസ്ഥയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്തു പോയത് ഇത്രയും നാളും?
സത്യം പറയണതാണ്, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഏത് ബാത്റൂം കയറുന്നുള്ളൊരു ടെൻഷൻ. അപ്പം എന്ത് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ടോയ്ലറ്റ് ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലുകളിൽ കയറും. പുറത്ത് ടോയ്ലറ്റുകൾ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഏത് ലെവലിൽ പോകും, എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളൊരു ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ വേഗം ഹോട്ടലിൽ കയറിയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വരും. അങ്ങനെയാണ് നടന്നുകൊണ്ട് ചെയ്തത്. പിന്നെ കുറേയൊക്കെ മാറ്റമുണ്ട്.
ഓക്കെ ഓക്കെ. ഇപ്പം കുറച്ച് വർഷങ്ങളെ ആയുള്ളൂല്ലോ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ കേരളത്തില് ഈ ഒരു രീതിക്ക് മാറ്റം വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിനു മുമ്പ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് റിയക്ക്? ഇപ്പൊ റിയ തന്നെ പറഞ്ഞു വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു അല്ലെ?
വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു, വീട്ടുകാരെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ സ്നേഹിക്കാനിട്ടോ ഒന്നുമല്ല. ഞാൻ പോന്നിരിക്കുന്നത് എനിക്കൊരു പെൺകുട്ടിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. മേരിക്കുട്ടി ഫിലിം
കണ്ടിട്ടുണ്ട്? ഞാൻ മേരിക്കുട്ടി.
അതിലെ ക്യാരക്ടർ ഞാൻ ശരിക്കുണ്ട്. വീട്ടിൽ ഞാൻ നല്ല വീട്ടുകാരോട് നല്ല പറഞ്ഞിറങ്ങി പോകുന്നതാണ് ഞാൻ. അങ്ങനെ ഓൾറെഡി പെൺകുട്ടിയായിട്ട് പ്രണയിച്ചു, ആ കുട്ടീനെ എനിക്ക് സെക്സ് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് കൗൺസിലിങ്ങിന് പോയി, ഡോക്ടറെ കാണിച്ചു. അങ്ങനെയൊക്കെ ആ സമയത്ത് ഞാൻ ആകെ ടെൻസ്ഡായി. വീട്ടിൽ ഞങ്ങൾ 9 ഏഴാണും 2 പെണ്ണും. അപ്പൊ വീട്ടില് നല്ല സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. നാട്ടിലാരും എന്നെ കളിയാക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് പോയിട്ട് അങ്ങനത്തെ ഒരു ഫീൽ ചെയ്തു. പുറത്തുനിന്ന് ഇപ്പം പെങ്ങള് ഞാൻ തിരിച്ച് പഠിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പം പെങ്ങള് ഹോസ്പിറ്റലായിരുന്നു. അവള് പറഞ്ഞു എന്നോട് നീ ഇങ്ങനെ പെൺകുട്ടിനെ പ്രണയിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെൺകുട്ടി പ്രണയിച്ചില്ല, നമുക്ക് ആരെയും പ്രണയിക്കാം. ആ പ്രണയം ഞാന് പ്രണയിച്ച് രണ്ടര വർഷത്തോളം ഒരുമിച്ച് നടന്നു. പിന്നെ ഡിവിൻ്റെ പോലെ ജീവിക്കാൻ നോക്കിയപ്പോ ഇവിടെ എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. സാഹചര്യമല്ല, സെക്സ് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഹോർമോൺസ് ചേഞ്ചസുകളൊക്കെ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ക്രോമസോമുകൾ ഇതിനൊക്കെ വ്യതിയാനം വരുമ്പോ സംഭവിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഇവിടെ സെക്സ് ചെയ്യാൻ, മാനസികമായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വന്നപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു. ഏട്ടന് മുഖത്ത് ഏട്ടന് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ കിഡ്നിക്ക് കംപ്ലൈന്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞ കിഡ്നി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നോക്കുമ്പോ ഏട്ടന് കിഡ്നി സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെയും പരാജയപ്പെട്ടു. കല്യാണങ്ങൾ വീട്ടിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ലിംഗത്തിന് ചെറുത് സംഭവിച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും അവര് ഡോക്ടറെ കാണിച്ചു, ഒരു കുഴപ്പമില്ല. നല്ല ആസ്തി എനിക്ക് ഉറപ്പായി. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ കരുതുന്നുണ്ട്. അപ്പൊ എന്റെ ഉമ്മയുടെ ജീവിതവും എന്റെ ജീവിതവും ഞാൻ നോക്കിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്കാനും പറഞ്ഞ് ഇറങ്ങി പോന്നു. പിന്നെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നി പെണ്ണാണ് ഞാൻ, അല്ലെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ ആവില്ല എന്ന് മനസ്സിലായി. സ്വയം പെണ്ണായി മാറി.
അപ്പം ഇപ്പൊ തിരിച്ചു പിന്നീട് വീട്ടിലേക്ക് പോയോ?
ഇല്ല ഇല്ല, പിന്നെ പോയിട്ടില്ല. ഉമ്മ വരാറുണ്ട്, പെങ്ങള് വരാറുണ്ട്. അച്ഛനും നാട്ടുകാർക്കാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് അവരെ കളിയാക്കലും ഇതാക്കലും അങ്ങനെ നമ്മളെ സ്നേഹിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട ഞാൻ കാരണം എന്ന് വിചാരിച്ചു ഞാനായിട്ട് സ്വയം ഒഴിഞ്ഞു മാറി ജീവിക്കാണ്. ഇപ്പോഴും ഉമ്മ ചെല്ലുന്ന സമയത്ത് ഏട്ടന്മാര് ചോദിച്ചു, അവൻ വലിയ ഉമ്മ ആണ്. കാരണം ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല.
അപ്പൊ സമൂഹത്തിൽ നിന്ന് എന്താണ് അവര് നേരിടുന്നത്? കളിയാക്കൽ മറ്റുമാണോ?
കളിയാക്കലുകൾ മാത്രമല്ല, മുസ്ലിം ഫാമിലിയിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പള്ളിയൊന്നും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് തന്നെ വീട്ടുകാർക്ക് പോലും പള്ളി കയറാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അവര് വിലക്കും, പള്ളി വിലക്കിട്ടു. അപ്പൊ അതുണ്ടാവരുത് എന്ന് ഞാനായിട്ട് ജീവിക്കാൻ വിചാരിച്ചു.
വീട്ടുകാരിൽ നിന്ന് പ്രശ്നമില്ല, സമൂഹത്തിൽ നിന്നാണ് പ്രശ്നം. സമൂഹത്തിൽ നിന്ന് മറ്റെന്ത് ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ റിയക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്?
ഇല്ല, ഒരുപാട്. കാരണം ഞമ്മന്നില്ല, 2.5 വർഷം മുമ്പ് ഞാൻ വരുന്നത് വന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് കാരണം എല്ലാത്തിനും അവഗണിക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ചെന്നാല് പിന്നെ ഞാൻ എന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിന്നുകൊണ്ട് ഇന്ന് എന്നോട് എല്ലാരും സംസാരിക്കുന്നു. എന്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാരും തന്നെ നമ്മളോട് സപ്പോർട്ടീവ് ആണ്.
നേരത്തെ എങ്ങനെയായിരുന്നു ഇവർക്ക് കാണുമ്പോ?
ഇവർക്കൊരു എന്തൊരു ബാംഗ്ലൂരിലൊക്കെ വിഗതകൾ വളരെ ഉപദ്രവകാരികളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഇവരെ കാണുമ്പോ
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആളുകളിൽ നിന്നും അനാവശ്യമായ എന്താ വർത്തമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ?
ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട്. ശാന്തപുട്ട് ഒമ്പതെന്നൊക്കെ വിളികളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് തന്നെ കാണുമ്പോൾ റിയല്ലേ, ഇന്നല്ലേ, അല്ലെങ്കിൽ അതായത് ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ കോളേജിൽ പഠിക്കല്ലേ, അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പരിചയപ്പെടാൻ വരാറുണ്ട്.
അപ്പൊ അത്രയും വലിയൊരു മാറ്റം ഇപ്പൊ കേരളത്തിൽ വന്നു തുടങ്ങി എന്ന് പറയാം.
പണ്ടൊക്കെ ഒരു റൂം കിട്ടാനും അല്ലെങ്കിൽ ലോഡ്ജ് അല്ലെങ്കിൽ ഫ്ളാറ്റ് ഒക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തരില്ല എന്നുള്ളത്. ഇപ്പൊ ഈ അടുത്ത് പോലും ശീതൽ ഷാമിന് പോലും കണ്ടിട്ടുണ്ടോ അറിയില്ല, നിശ്വാസത്തിൽ വടകര ലോഡ്ജ് കൊടുക്കില്ല, നിങ്ങളെ പോലെ ലോഡ്ജ് ലോഡ്ജ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും വിശ്വാസം ആയിട്ടുണ്ടായിരുന്നു.
അതെ അതെ. ഇപ്പം മലപ്പുറത്ത് എവിടെയാണ് റിയ താമസിക്കുന്നത്? കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണോ?
അല്ല, ഒരു ചെറിയൊരു ഫ്ളാറ്റാണ്.
അപ്പം അത് ഫ്ളാറ്റ് തരുന്നതിനൊന്നും അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ അത്രയും മാറിയിരിക്കുന്നു.
ഞാനിവിടെ 1.5 വർഷത്തിന് മേലെയായി. ഞാനിപ്പോ ഫ്ളാറ്റൊക്കെ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു അങ്ങനെ സെക്സ് വർക്കിനോ അല്ലെങ്കിൽ ഒരാൾക്കാണെന്നോ പേര് പിടിക്കാൻ ആ ഒരു ലെവലിൽ ഞാൻ ജീവിക്കാറില്ല. അപ്പം അത് ജീവിക്കുന്നത് തെറ്റാണെന്നാണോ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പൊ കോളേജിൽ പോകുന്ന സമയത്ത് പോലും ഞാനിവിടെ 15 പേർക്ക് ഫുഡ് ഉണ്ടാക്കി ഹോസ്റ്റൽ അവിടെ സ്കൂൾ ബാറിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത്. ഇനിയിപ്പോ ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലൊക്കെ ഏതെങ്കിലും കോളേജുകാരൊക്കെ ഹെൽപ്പ് ചെയ്താൽ വലിയ കാര്യമായിരിക്കും. ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്തൊരു വീടൊക്കെ ഉണ്ടാക്കി തരികയാണ്. കാരണം പഠനവും വീട്ടിലും എല്ലാം കൂടെ ഇതിനൊക്കെ പറ്റും തോന്നില്ല. എന്നാലും പഠിക്കാനുള്ളതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ കുറെ വരുമാനം കണ്ടെത്തുന്നുണ്ട്. ഫാഷൻ ഡിസൈനറാണ്, കല്യാണ വർക്കുകളൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ലക്ഷ്യൊരു വീടുണ്ടാക്കുക എന്നൊക്കെയാണ്. എന്തെങ്കിലും സാധിച്ചായിരിക്കും.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും വലിയൊരു നടപടി തന്നെയാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത്. അതും മലപ്പുറത്ത് കോളേജിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി ഒരു ടോയ്ലറ്റ് തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ ഇനിയും മറ്റുള്ള സ്ഥലങ്ങളിലും കേരളത്തിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ അഭിനന്ദനങ്ങൾ റിയ, വളരെയധികം നന്ദി ഇത്രയും നേരം എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചത്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.